പോയില്ലെങ്കിൽ അബദ്ധാട്ടോ. അയ്യാല സ്വരാ എന്ന് കാറ്റ് പോയാ വലിയ അപകടമല്ല. കാറ്റ് പോക്കിലേക്ക് പോക്കാതിരിക്ക. അബൂഹുറൈറ പറയുമ്പോ മിക്കവാറും കാറ്റ് വിടൂല. അപ്പൊ അയ്യാല സ്വരാ എന്ന് പറഞ്ഞ് നിർത്തിയാൽ എന്താ സംഭവം എന്ന് പറയാം. തീയിൽ ചാടാൻ ഓടി വരീനടാന്ന് അപ്പാട്ടം. കാറ്റ് പോകാൻ തീയിൽ ചാടാന് ഓടി വരീനടാ. എന്റെ ശരിക്കും നടത്ത സ്വരാ എന്ന് പറഞ്ഞ തീയെന്ന് കഠിന തീ. സ്വരാ കാറ്റ് പോയെങ്കിലേ നിസ്കാരാവൂ. അപ്പോ സ്വരാ എന്ന് കാറ്റ് പോവാതെ നിർത്തി പറഞ്ഞാൽ തീയിൽ ചാടാൻ വരിയടാ വരിയടാ എന്നല്ല ആ ജാതി അവിടെ ഉണ്ടാക്കിയിട്ട് നിൽക്കാറോ. ഇവിടെ തെയ്യ് ഭാഗത്തും മത്സ്യത്തച്ചാരും ഒക്കെ കൂടിയുള്ള നിൽക്കാറാണ്. വരിയടാ വരിയടാ തീയിൽ ചാടാറാണ് വിളിച്ചു പറഞ്ഞത്. കളിയക്ക ജൂതന്മാരുടെ ഒറിജിനൽ സ്വഭാവം ദയാർത്ഥത്തോടുകൂടി മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പരിപാടി അവർക്കുണ്ട്. ദയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കാം, എന്നിട്ട് അതിലുള്ള ദോഷാർത്ഥം ഉദ്ദേശം കൊണ്ടിട്ട് മുസ്ലിങ്ങളെ വിഡ്ഢികളും കഴുതുകളും ആക്കാം. ഇതാവരെ പണി അയ്യാരസ്സല അയ്യ ഇരസ്സല എന്ന് പറഞ്ഞാണ് കുറവേതായിരുന്നു. അതിനാണ് അരസ്സല എന്നാക്കിയത്. ഇതിന്റെ മേലെ ചാടാൻ വാതായി. ഇതിന്റെ മേലുള്ള ചേട്ടൻ ഉള്ളിൽ കൂടി അവിടെ വരും. അപ്പൊ ഇരിക്കട്ടെ, കാറ്റ് വിടുന്നു, കാറ്റ് പിന്നെ വിടയില്ല, കാറ്റ് നിർത്തുന്നില്ല എന്ന് പറയാം. അയ്യാ റസ്സല എന്ന് തന്നെ പറഞ്ഞാൽ ഉച്ചരിക്കാൻ വരും. തരും വരിയടാന്ന് പറയണ്ട, താലലിസ്ല എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വല്ല വിഷമമുണ്ടോ? പക്ഷെ അപ്പൊ ഖുർആൻ പറഞ്ഞ മതിയോ? ഖുർആൻ പറഞ്ഞ മതി എന്തായാലും വരാൻ പാടില്ല. ഒക്കെ ജൂതന്മാരുടെ കിതാബിലുള്ളത് അല്ലെങ്കിൽ യമൻ ഭാഷയിലുള്ളത് വരണം. എന്നിട്ട് പിന്നെ മൂപ്പർ പറഞ്ഞ എന്താണെന്നറിയോ? അയ്യാരൽ ഫലാഹ, എല്ലാവരും വിജയത്തിലേക്ക് വരും. എന്താ വിജയം? എന്താ അവിടെ വിജയം? നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്നാ മൂപ്പർ പറഞ്ഞത്. നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്ന് വിളിച്ചു പറയാം. അബൂഹുറൈറന്റെ ആൾക്കാരൊക്കെ അഞ്ചു നേരം വിളിച്ചു പറയാണ്, നിസ്കരിച്ചാൽ വിജയമുണ്ട്, നിസ്കരിച്ചാൽ വിജയമുണ്ട്, വന്നോളി വന്നോളി എന്നാ പറയണത്. നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്ന് പറഞ്ഞ് ഒരൊറ്റ ആയത്ത് ഖുർആനിലുണ്ടോ? ഒരായത്ത്. നിസ്കാരക്കാർക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. ഞാൻ ഒഴി ചേച്ച ഒരു പ്രസ്താവന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. കേവല നമസ്കാരക്കാരൻ സാലിഹാണെന്നോ മുത്തക്കിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിലെവിടെയും ഇല്ല. ശ്രദ്ധിക്കണം, കേവല നമസ്കാരം അതായത് ജോറായിട്ട് നിസ്കരിക്കും, അഞ്ചു നേരം നിസ്കരിക്കും. നല്ല നിസ്കാരം തന്നെ വെക്കുക, മസ്ജിദ്ജാറൊന്നും ഇല്ല, നല്ല നിസ്കാരം തന്നെയാണെന്ന് വെക്കുക. എന്നാൽ തന്നെ മറ്റുള്ള സക്കാത്തും ബാധ്യതകളൊന്നുമില്ല. നിസ്കരിക്കാനായിട്ട് ജോറായിട്ട് നിസ്കരിക്കും, അഞ്ചു നേരം കലാവാക്കാതെ. എന്നാൽ അങ്ങനത്തെ വെറും നമസ്കാരക്കാരന് സാലിഹാണെന്നോ മുത്തക്കിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. സക്കാത്ത് കൊടുക്കുന്നവൻ സാലിഹാണെന്നും മുത്തക്കിയാണെന്നും പുണ്യവാനാണെന്നും പരിശുദ്ധനാണെന്നും പാപം പൊറുക്കപ്പെട്ടവനാണെന്നും വിജയിച്ചവനാണെന്നും ഒക്കെ ഖുർആനിൽ ധാരാളമുണ്ടാണ്. കേവല നമസ്കാരം ഒരു സൽക്കർമ്മമോ പുണ്യകർമ്മമോ അല്ലെന്ന് വിശുദ്ധ ഖുർആൻ 48:29 48:29 അത് ശരിക്കും ഇരുന്നാണ്ട് പഠിച്ചാൽ വെറും നിസ്കരിച്ചുകൊണ്ട് യാതൊരു പുണ്യമില്ല എന്ന് മനസ്സിലാവും. അപ്പൊ വേറെ സക്കാത്ത് കൊടുക്കാനൊന്നും കയ്യിലില്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ വേണ്ട, ശ്രമിക്കണം. വെറുതെ മുത്തവക്കിലെ തവക്കിലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലി നാട്ടിലുണ്ടെങ്കിൽ പോയി ജോലി ചെയ്യണം, എന്നിട്ട് കുട്ടികൾക്ക് എല്ലാം കൊടുക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഞാൻ നിസ്കരിച്ച് തവക്കിലാക്കിയിരിക്കുകയാണ്, ഞാൻ ആർക്കൊന്നും ചെയ്യാനും പോണില്ല, ആരൊന്നും ദ്രോഹിക്കാനും പോണില്ല, എന്റെ അടുത്ത് പൈസയില്ല, സക്കാത്ത് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊന്നുമില്ല, ഞാനിവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ വിടൂല അവന്. അല്ല വിടൂല, എടാ എന്നെ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പഠിച്ചിറക്കിയതല്ല, നിന്റെ ബാധ്യതകളാണ് ആദ്യം നോക്കേണ്ടത്. അതിലേക്കുള്ള ഒരു മാർഗമാണ് നമസ്കാരം. ഇത് മുടക്കിയിട്ട് ഇതിൽ നിന്നിട്ട് അത് മുടക്കാൻ പാടില്ല. അഥവാ ഇത് മുടങ്ങിപ്പോയിരുന്നാലും ഇതിന്റെ പേര് ശിക്ഷയില്ല. പക്ഷേ കുടുംബം നോക്കിയില്ലെങ്കിൽ ശിക്ഷിക്കും. ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കണ, ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കണ. ഇത് സക്കാത്ത് എന്ന് പറയുമ്പോ 1000 രൂപ 500 രൂപ സക്കാത്തുള്ളൂ, 100 രൂപ പറഞ്ഞ നെല്ലുള്ളവർക്ക് സക്കാത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. അപ്പൊ 10 രൂപ ഉണ്ടെങ്കിലും സക്കാത്ത് ഉണ്ട്. 10 രൂപ റേഷം വാങ്ങിയാൽ 2 രൂപയുടെ നമ്മൾ തിന്നാൽ 8 രൂപ കുടുംബത്തിന് തിന്നാൻ കൊടുത്തു, അത് സക്കാത്താ. അത് ആ 10 രൂപന്റെ സക്കാത്താ ഇപ്പൊ കൊടുത്തത്. പക്ഷെ കുടുംബം നിന്നു, അതന്നെ മുന്തിയ സക്കാത്ത്. അത് കഴിച്ച് ബാക്കിന്റെ പിന്നെ പുറത്തെടുക്കണ്ടുള്ളൂ. 10 രൂപ നിങ്ങൾ എന്താ ബാക്കി ഉണ്ടാവുക? അപ്പൊ ബാക്കി ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കുക, ബാക്കിയില്ലെങ്കിൽ അകത്തു കൊടുക്കുക. ആർക്ക്? കുടുംബത്തിന്. അതും സക്കാത്താണ് എന്നാണല്ലോ പറഞ്ഞത്. ആ ചില്ലറ സക്കാത്തൊന്നുമല്ല, അതാണ് ഏറ്റവും മുന്തിയ സക്കാത്ത്. സ്വന്തം സാപ്പിടില്ല, കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കൂല. നടന്ന് ബിരിയാണിയും ചായ കുറങ്ങി കള്ളൊക്കെ കുടിച്ചിങ്ങനെ നടക്കും, കുട്ടികൾക്ക് കാര്യമായിട്ടും തിന്നാൻ കൊടുക്കൂല. അത് സക്കാത്തല്ല, അത് സക്കാത്താവൂല. ദൂർത്തടിക്കുന്നത് സക്കാത്തല്ല, ആവശ്യത്തിൽ തിന്നിട്ട് ബാക്കി കുടുംബം നോക്കുന്നത് സക്കാത്ത. അപ്പോ വിജയത്തിലേക്ക് വരൂന്ന് ഈ മുക്രിമാരോട് ആര് പറഞ്ഞു? നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലാതിരിക്കെ നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഈ അഞ്ചു നേരം നുണ വിളിച്ച് പറയാൻ ആര് പറഞ്ഞു? അല്ല പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞിട്ടില്ല. നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഖുർആനിൽ എവിടെയും ഇല്ല. 160 സ്ഥലത്ത് വിജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണെന്നും പുണ്യകർമ്മങ്ങൾ ഇന്നതാണെന്നും ഒക്കെ 160 സ്ഥലത്ത് ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരൊറ്റ പറഞ്ഞിട്ടില്ല. അതേപോലെ കൂട്ടി കിളിപ്പിച്ചത് ഒറ്റാക്കിട്ടാ വർത്തനം പറയണത്. ധിക്കരിച്ചാൽ വിജയണ്ട് എന്നാണ്, സംശയമില്ല. നിസ്കരിക്കാതെ സക്കാത്ത് കൊടുത്താൽ തന്നെ വിജയണ്ടെന്ന് നമ്മളെ വാദം. ആ മനസ്സിലായ, നിസ്കരിക്കാതെ ഒരു സക്കാത്ത് കൊടുത്താലും വിജയണ്ട്. നിസ്കാരത്തിന്റെ കുറച്ചൊരു കുറ്റണ്ട്, അത് സംഭവിക്കും, അത് അനുഭവിക്കേണ്ടിരുന്നുള്ളൂ. വിജയനാണോട് സക്കാത്ത് കൊടുത്താൽ, നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ പിന്നെ വിജയണ്ടെന്ന് പറയാനുണ്ടോ? ആറ്റോതരതാ, നിസ്കരിച്ചാലും സക്കാത്തുകൂടി ഉണ്ടാ വിജയണ്ട് എന്ന് അള്ള പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട് നിസ്കാരം അഥവാ നിസ്കാരം നഷ്ടപ്പെട്ടിട്ട് സക്കാത്ത് മാത്രം കൊടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുള്ളൂ. എന്നാലും വിജയണ്ടെന്ന് കുർആനുണ്ട് കിട്ടുന്നത്, സക്കാത്ത് കൊടുത്തവന് വിജയണ്ടെന്ന്. അവിടെ നിസ്കാരം ഉപാധിയാക്കി പറഞ്ഞിട്ടില്ല, നിസ്കാരം വേണം, അത് നിർബന്ധം, സർവമല്ല. നിസ്കരിച്ചിട്ടില്ലാത്തിട്ട് നരകത്തിലിടുക, നിസ്കരിക്കാതെ കൊടുത്ത് സക്കാത്ത് കൊടുക്കും. നമ്മളെ പഠിക്കുക, നമ്മളുടെ ആൾക്കാരിലുള്ള സമ്പ്രദായമല്ലേ ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? വേറെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അടക്കൊക്കെ നിസ്കരിക്കും. അങ്ങനെ ഒഴിവിട്ട് മോക്കാക്കും, മടിയുണ്ട്, വേറൊന്നുമല്ല, മടിയുണ്ട്, ധിക്കാരം കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവൻ സാമൂഹ്യ സേവനം, രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ധാരാളം പ്രവർത്തിക്കും. നിസ്കാരമൊക്കെ അതിന്റെ ഇടയില് ഒത്തുകൂടുമ്പോക്കായി തോന്നുമ്പോ ശല്യ എന്നൊക്കെ മീലിയന്മാർ സാധാരണ കളിയാക്കലില്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തോന്നുമ്പോ ശല്യക്കാട് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ആ തോന്നുമ്പോ അവസരം കിട്ടുമ്പോക്കാക്കിരിക്കും, അല്ലാത്തൊന്നും നോക്കിയിരിക്കൂല. അവരെ നരകത്തിലിടൂല്ല എന്ന് അറിയണ്ടേ? ഒരു വിഷയമല്ലേ? അവരിപ്പോ കഴിയുന്നത്ര സാധുക്കളെ സേവിക്കണ്ട്, പൈസ ചെലവാക്കണ്ട്, അധ്വാനിക്കണ്ട്, സാമൂഹ്യ സേവനം, സമുദായ ഉദ്ധാരണം, അവനെ ലക്ഷക്കണക്കിന് ഉറപ്പ് ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. നിസ്കാരത്തിന്റെ കാര്യം കുറച്ച് കടായിരിക്കും, അവൻ അരകത്തിലിടുവോ? അവിടക്കൊന്നും മെനക്കണ്ട. സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി, സമുദായധാരണ നടത്താൻ വേണ്ടി, സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി അവനിന്റെ പൈസ ചെലവാക്കി വിചാരിച്ചിട്ട് അവനെ അരകത്തിലിടൂല. ആ കിതാബൊക്കെ കീറിക്കളയണം. നിസ്കാരേ മനുഷ്യനൊരു ചിട്ട പഠിപ്പിക്കേണ്ടതാണ്, അതിന് നല്ലതാണ്, വേണ്ടതാണ്, നിർബന്ധമാണ്. അപ്പൊ നിർബന്ധ മാർഗത്തിൽ പോലെ ഇല്ല, നിർബന്ധം ഒഴിക്കുമ്പോഴേക്കാണ് നരകത്തിൽ ചോടുക. നിർബന്ധം പുറതാവണം, നിർബന്ധം പോയിട്ട് പുറതായാൽ നരകത്തിൽ ചോടും. നിർബന്ധം ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ പോകൂല. ആ അതൊക്കെ നിർബന്ധ, നിസ്കാരം നിർബന്ധം, നോമ്പ് നിർബന്ധ, അത് ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ ചാടൂല. നരകത്തിൽ ചാടണമെങ്കിൽ ഉണ്ട് കുറച്ച് പണി, കുറച്ച് കുരുത്തക്കടൊക്കെ ചെയ്യണം, ഇവിടെ നിസ്കാരം ഒഴിച്ചാൽ പോരാ. സ്വർഗത്തിൽ കിടക്കുന്നതിനുണ്ട് കുറച്ച് പണി, പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ നിസ്കാരം നോമ്പ് വെച്ച് ചെന്നാലേ ആട്ടു അവിടുന്ന് കിടക്കാൻ നിൽക്കൂല. ആ നമസ്കാരത്തിന്റെ പുറമെ, സക്കാത്തിന്റെ പുറമെ, ഹജ്ജിന്റെ പുറമെ സാമൂഹ്യ സേവനങ്ങൾ, അതുപോലെ സക്കാത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, നടന്നു നടന്നോ. നിനക്ക് ഇരട്ടി ശിക്ഷയാണ്. ഫവൈലുൽ മുസല്ലീൻ, സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാർക്ക് അടിയിലെ തട്ടി മുകളിലെടുക്കാൻ പാടില്ല. അടിയിലെ തട്ടിലേക്ക് പോകണം എന്നാ പറയാ തവാനിയാക്കള്, മുകളിലിടാൻ പാടില്ല. ഇന്നൽ മുനാഫിഖീന ഫീ ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഇങ്ങനത്തെ കപടന്മാർ, സക്കാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്ന കപടന്മാർ, അവരെവിടെ പോണത്? നരകത്തിന്റെ അടിയിലെ തട്ടിൽ പോണമെന്ന. ചൂടധികാവാനെ കാര്യം നമുക്ക് മനസ്സിലാവൂ. ഈ അടിയിലേക്ക് പോണേന്റെ ഉദ്ദേശം നല്ല വേവാന. നിസ്കരിച്ച ആളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, ആളെ പറ്റിക്കണ്ട, അള്ളാനെ പറ്റിക്കണ്ട, രണ്ടും നടക്കൂല. നിസ്കാരം മര്യാദക്ക് നിസ്കരിച്ചാൽ മതി. ഇതിൽ അള്ളാഹ്ക്ക് വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല എന്ന് നമുക്കറിയില്ലേ. നിസ്കരിച്ചോണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലോകത്തുള്ളവരൊക്കെ നിസ്കരിച്ചോണ്ട് അള്ളാഹ് വണ്ണം വെക്കൂ? വണ്ണം വെക്കൂല. ഒരൊറ്റ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ അന്തസ് കുറച്ച് കുറയോ? കുറയൂല. ഇനി നമ്മൾക്കുള്ള കാര്യം നോക്കണ്ടേ? നമ്മൾ നിസ്കരിച്ചപ്പോ എന്താ ഉണ്ടാകാം, എന്താ കിട്ടുന്നത്? നമ്മൾ നിസ്കരിച്ചുകൊണ്ട് വിശപ്പ് തീരൂല. അതൊക്കെ ഒരിച്ചിരിച്ച് മനസ്സിലാക്കണം. കാര്യം തലയിലാണ്ട് കയറട്ടെ. നമ്മൾ നിസ്കരിച്ച വിശപ്പ് തീരും, വിശപ്പ് തീരൂല. മരുന്ന് കഴിക്കേണ്ടതിനെ പ്രതിവിധിയാവുമോ? മരുന്ന് കഴിക്കാൻ ഡോക്ടർ ചെലപ്പ് വന്നിട്ടുണ്ട്, അതൊന്നും വാങ്ങി കഴിക്കാണ്ട് ഇരണ്ടരക്കാത്ത നിസ്കരിച്ച രോഗം മാറുമോ? മാറൂല. മരുന്നിനെ വാങ്ങി കഴിക്കണം, വിശപ്പ് തീരൂല. പിന്നെ ആരോഗ്യം കൂടും, ഒന്നുമില്ല. പിന്നെ എന്തിനാ നിസ്കരിക്കണേ? നമ്മള് മനസ്സിന് ഒരു അനുസരണ ശീലുണ്ടാക്കാനാണ് നിസ്കരിക്കണത്. അള്ളാഹു ഇനി കുറച്ച് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ തോന്നണം. അതിനാണ് മനസ്സിനൊരു അനുസരണ ശീലം, ഭക്തിയൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും തെക്കൂ, നിങ്ങൾക്ക് തെക്കുവാ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. തെക്കുവ പറഞ്ഞാലോ ഉരുത്തക്കടി ചെയ്യാതിരിക്കല. അപ്പൊ നല്ല ബുദ്ധി തോന്നിക്കാനാണ് നിസ്കരിക്കുന്നത്, പ്രതിരോധം ഉണ്ടാക്കാൻ. അല്ലാതെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിരിക്കാണ്ട് പോവാന്ന് വിചാരിക്കണ്ട, നോമ്പ് നോക്കിയിട്ട് സ്വർഗത്തിരിക്കാണ്ട് കയറാന്ന് വിചാരിക്കണ്ട. നോമ്പോച്ചവർക്ക് കണക്കില്ലാത്ത കൂലി കൊടുക്കാൻ അതവിടെ കാത്തിരിക്കുന്നത് നൊണ പറഞ്ഞ് കിതാബേറ്റ് അള്ളാറ്റി വന്നാലേ ഒരു കൂലി കിട്ടൂല. ഇന്നമായുറൂനിന്റെ അർത്ഥമൊന്നും അതല്ല. ഏതായാലും അതൊക്കെ നമ്മുടെ ഖുർആൻ പരിഭാഷ വരുമ്പോ ഈ മുഫസ്സിരിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമാമിങ്ങളൊന്നും അല്ല മുഫസ്സിരിങ്ങൾ, അവർ പറഞ്ഞ നൊണകളൊക്കെ എണ്ണി എണ്ണി നമ്മള് പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ വാങ്ങോട്ട് ഭാഷ തെറ്റി, ശ്വാസം വിടാഞ്ഞ അർത്ഥം തെറ്റി, അതോടൊപ്പം കൂടിയായിട്ട് അപകടത്തിൽ ഉള്ളൊരു വിളി വിളിച്ചിട്ട് നല്ല വിളിയാണെന്ന് അപ്പൊ നമ്മൾ വിചാരം അല്ല പറഞ്ഞ വിളിയാണ്, അല്ല കൽപ്പിച്ചാണ്, നബി കൽപ്പിച്ചാണ്, അങ്ങനെ ചെന്നിട്ടില്ലെങ്കിൽ കുറ്റാണെന്നൊക്കെ പറഞ്ഞ വിളിക്ക് ഉത്തരം പറയാ എന്ന് പറയുമ്പോ എന്താ ഉത്തരം പറഞ്ഞോ? അള്ളാഹു വിളിച്ച വിളിക്ക് ഉത്തരം പറഞ്ഞത് എന്താ? ഹയ്യാ റസ്സലാ, നിസ്കരിക്കാൻ എല്ലാവരും അങ്ങോട്ട് വന്നോളി എന്ന് പറയുമ്പോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇവിടുന്ന് അനങ്ങാൻ നിവർത്തില്ല, അവിടെ വന്ന് നിസ്കരിക്കാൻ യാതൊരു പാകുമില്ല, അള്ളാഹനെ കൊണ്ടല്ലാതെ ഏതാ പറഞ്ഞത്? ഇതാ മറുപടി, ലാ ഹൗല ലാ ഹർകത്ത, അനങ്ങാൻ നിവർത്തില്ല, ഇവിടുന്ന് വലാ ഖുവ്വത്ത, അവിടെ പോയിട്ട് നിസ്കരിക്കാൻ ശേഷിയുമില്ല, ഇല്ലാ ബില്ലാ, അള്ളാഹനെ കൊണ്ടല്ലാതെ എടുത്തുണ്ട് അവിടെ. അതിന് ചുരുക്കപ്പതല്ലേ, മര്യാദക്ക് ചെയ്യാനുള്ള മനസ്സിനിരിക്കില്ല. അള്ളാഹു നിർബന്ധപൂർവം തോന്നിപ്പിച്ച് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാതെയാണ് പണി എണിച്ച് നടക്കുന്നത്, അല്ലാണ്ട് അപ്പൊ അള്ളാഹ് കൈ കൊണ്ടെടുക്കൂലല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് ഇവിടുന്ന് എണിച്ച് പോകണം, എന്നെ കൊണ്ട് നിക്കരിപ്പിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എന്നൊക്കെ എന്നെ സ്വന്തം നിവർത്തില്ല. അർത്ഥം ഈ പറഞ്ഞത് ആ അച്ചടിച്ചു കൊടുത്തു അല്ലാന്നൊന്ന് പറയട്ടെ, അവര് അല്ലാന്നൊന്ന് പറയട്ടെ, ഇവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ പറയേണ്ട ഒരു വാക്കുണ്ട്, ഇന്നമാക്കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീഅനാ വഅതൈനാ. സത്യവിശ്വാസികളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കൊക്കെ വിളിച്ചാൽ അവർ ഉച്ചരിക്കേണ്ട ഒരു വാചകമുണ്ട്, അതെന്താണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഖുർആനിൽ. എന്താ? സമീഅനാ വഅതൈനാ, സമീഅനാ വഅതൈനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഹയ്യാ സലാം എന്നാണ് മുസ്ലിം ആണെങ്കിൽ പറയേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണേ. ഇവിടെ പറഞ്ഞെന്താ? കേട്ടാ തന്നെ ഏതാണ്ട് അർത്ഥം അങ്ങനെ തോന്നും. ആ ജാതിയാണ് ഖുർആനിലില്ലേ, ലാഹവിലോലാഭൂവത്ത ഖുർആനിലില്ല, അപ്പൊ യാതൊരു ഭാവവുമില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധപൂർവം പോവാൻ തോന്നിക്കണം എന്നേലേ വരുള്ളൂ. സംഗതി എന്തെങ്കിലും നടക്കണോ? അധികം ആൾക്കാർക്കൊന്നും ഇരിക്കണമെന്നില്ല. ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞാൽ എക്കാമത്ത് കൊടുക്കണം. ഇഖാമത്തിൽ അതിനേക്കാണ് കടുപ്പം. ഇഖാമത്ത് കൊടുക്കും, ഇഖാമത്തി സ്വലാ എന്ന് പറഞ്ഞിട്ട് പറയല്ലോ, ഇതാ നിസ്കാരം. വിളിച്ചതിന്റെ പുറമെ അയ്യാ സ്വലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ പോവാ, ഇതാണ് ഇഖാമത്തി സ്വലാ നിസ്കാരം തുടങ്ങി, നിസ്കാരം തുടങ്ങി, നിസ്കാരം നടക്കാൻ പോണ് എല്ലാവരും വരുന്നപ്പൊ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? നിസ്കാരം തുടങ്ങാനായി എന്ന് കണ്ടപ്പോ പറഞ്ഞ മറുപടിക്ക് ചൂടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? അഖാമഹ അല്ലാഹു അഖാമഹ, അള്ളാണ് നിസ്കരിച്ചോട്ടെ. അതല്ല മറ്റത്, അള്ളാ ഉദ്ദേശിച്ചാ ഞാൻ പോകുന്നതായിരുന്നു, അള്ളാഹിനെ കൊണ്ടല്ലാതെ പാകൽ. ഇപ്പൊ പറഞ്ഞെന്താ? അസീമു സലാത്ത, നിങ്ങളെല്ലാവരും നിസ്കാരം നിറത്തി കൊടിയെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്. അതിനപ്പോ പറഞ്ഞ മലിനാമത്തി സലാ, ഇതാ നിസ്കാരം നടക്കാൻ പോകണം, അവിടെ വന്നോളി നടപ്പോ. അഖാമഹ അല്ലാഹു, അള്ളാഹു നമസ്കാരം മുറപ്രകാരം നിലനിർത്തിക്കോട്ടെ, അള്ളാഹ് ഇറങ്ങി നിക്കരിച്ചോട്ടെ എന്നാണ് എന്റെ ശരിക്കുള്ള അർത്ഥം. അപ്പൊ അദാമഹ, ആ പണി തന്നെ ചെയ്തോട്ടെ, അദാമഹ എന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്തോട്ടെ. ആരാ കാരണം? എന്തെല്ലാം ജാതി വിട്ടി, ഭക്ഷണത്തരങ്ങൾ, കഴുതത്തരങ്ങൾ, എന്തൊക്കെയാണ് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്? എന്നിട്ട് പറയാ ഇങ്ങനെ ലാഹലോലാഭൂവത്തെ ഇല്ലാതില്ല എന്ന് പറയാതിരിക്കൽ കുറ്റകരമാണ് എന്ന് ഇവിടെ പൊന്നാനിയിലെ ഒരു ചങ്ങാതി ഒരു കിതാബുണ്ടായി, ഇർഷാദുൽ ലിബാദ് എന്നാ പേര്. ആളുകളൊക്കെ നന്നാക്കണ കിതാബ് എന്നാ പേര് ഇർഷാദുൽ ലിബാദ, ആളുകളൊക്കെ നന്നാക്കണ കിതാബാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനം വരെ മനുഷ്യന്മാരെ മുഴുവൻ വടക്കാക്കല. അതിൽ എന്താ പറയണമെന്ന് അറിയോ? 28-ാമത്തെ പേജിൽ മുമ്പ് എഴുതിയിരിക്കാം, പറയുമ്പോ ലാഹവിലാഹുവത്തില്ലാമില്ലാന്ന് പറയൽ നിർബന്ധമാണ്. ഓതുകയാണെങ്കിൽ ഓത്ത് മുസേബ് കൂട്ടി വെച്ചിട്ട് അത് പറഞ്ഞോളന്നാ. ഖുർആൻ ഓതുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ ആ മുസേബ് മടക്കി വെച്ചിട്ട് നിർത്തിയിട്ട് ഇല്ലാമില്ല പറഞ്ഞോളം, അല്ലെങ്കിൽ കുറ്റണ്ട് എന്നാണ് പൊന്നാനിയില് മനുഷ്യ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിടക്കാക്കണ കിതാബിന് ജൂതൻ വന്ന് എഴുതി വെച്ചത് ഇർഷാദ് അലിബാദിൽ. ഇത്തരത്തിലുള്ള കിതാബുകൾ ഇവിടെ മദീമാല മങ്കൂസ മൗലൂദ് മാലിം മൗലൂദിലുള്ള തെറ്റൊന്നും കണ്ടുപിടിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ തന്നെത്താനങ്ങട്ട് ഭസ്മാവും. മാലിം മൗലൂദൊക്കെ ആകാണ്ട് പറപ്പൂല, ബുഹാരി മുസ്ലിം ഒക്കെ നിരത്തിയാൽ ബുഹാരി മുസ്ലിമിലുള്ള കള്ളത്തരങ്ങളും കപടത്തരങ്ങളും അതിലുള്ള തമ്മാടിത്തരങ്ങളും ധിക്കാരങ്ങളും ഇതൊക്കെ ആണ്ട് വിരിച്ച പിന്നെ കോഴിക്കോട്ടെ കാളിയാരുടെ മാരക്കെന്ത് വില പിന്നെ ഉണ്ടാവുക? പിന്നെ മങ്കൂസ് മൗലൂദിന് വില ഇട ഏൽപ്പിക്കാൻ ആരെങ്കിലും കിട്ടൂ? അപ്പൊ മങ്കൂസ് മൗലൂദും കോഴിക്കോട്ടെ കാളിയാരുടെ മഹജിമാരി അല്ല ഇവിടെ പൊളിക്കേണ്ടത്, ബുഹാരിയും മുസ്ലിമും പൊളിക്കണം. വെറുതല്ല, ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ള നുണ അക്രമങ്ങൾ, അസംബന്ധങ്ങൾ, ധിക്കാരങ്ങൾ, ദൈവനിഷേധങ്ങൾ, ദൈവത്തെ പരിഹസിക്കൽ, അവഹേളിക്കൽ, ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിൽ പഠിപ്പിക്കുന്നതാണ്. അല്ല, അബൂ ഹുറൈറ വലിയ മൈലേരായിട്ട് അല്ല, മാലിയ വലിയ മൈലേരായിട്ട് മദീനത്ത് വന്നിക്കുക. ഒന്ന് മൂപ്പര് വെക്കുക, സാധാരണ മദീനത്തിരിക്കൂല, കാരണം അവിടെ സിറിയയിലാണ് ആസ്ഥാനം മൂപ്പരുടെ. ആസ്ഥാനവും ക്രിസ്ത്യാനികൾക്ക് ധാരാളം ജൂതന്മാരേറ്റ കൂട്ടുകെട്ട് അവരായിട്ടുള്ള. അപ്പൊ മദീനത്തെ ഇടക്കേ വരുള്ളൂ. ഒരു ദിവസം വന്നിട്ട് അബൂ ഹുറൈറ ബാങ്ക് കൊടുക്കാനൊക്കെ അടിച്ച് സമ്മൊക്കെ ചോദിച്ചിട്ട് ബാങ്ക് ഇങ്ങനെ നടക്കുവാണ്. ബാങ്ക് കൊടുക്കുമ്പോ മൂപ്പര് അമീബ്രഹ്മാൻ എങ്ങനെ ഇരിക്കുക, ഖലീഫല്ലേ രാജാവ്, എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോ അബൂഹുറൈറ ബാങ്ക് കൊടുക്കുമ്പോ മൂപ്പര് ഒപ്പം ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അബൂഹുറൈറ ഉറക്കെ പറയും, മൂപ്പര് പതുക്കെ പറയും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പര് ഇങ്ങനെ എന്നിട്ട് മിമ്പറം വന്നിട്ട് പുരുകറിക്കുക. അബൂഹുറൈറ പറയുമ്പോഴൊക്കെ പറയാം, ഇലാഹുവിലും പറയും ഒക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം പിന്നെ മൂപ്പര് പറയണേ മുനാഫിക്കാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാപ്പ് ചാടുന്നത്. പിന്നെ മൂപ്പര് പറയാ, ഈ അബൂഹുറൈറ വാങ്ങ കൊടുക്കുമ്പോ അതേപോലെ ഒക്കെ ഇന്ന് ചെല്ലി പെരുക്കിയിട്ട് അവസാനം ആദ്യ അവിടെ നിന്നിട്ട് ആ മദീനത്തെ പള്ളിയിലുള്ള ആൾക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ, ഇങ്ങനെ നിങ്ങളുടെ നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പഹന്റെ തൊള്ളയിലടിച്ചാടി. നിങ്ങളുടെ നബി, നിങ്ങളുടെ നബി ആരാ പറഞ്ഞത്? മുആവിയ. മുആവിയ മദീനത്തെ നബിന്റെ പള്ളിയിൽ നിന്നിട്ട് പറയാ മുസ്ലിമിങ്ങളോട് സഹാബികളോട്, നിങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ നബി അല്ലാന്ന് ഉറപ്പായില്ലേ, ഉറപ്പായില്ലേ? അവന്റെ ഹൃദയത്തിൽ നിന്ന് ചാടിയതാ. ബുഖാരിലത വെറുതെ പറയില്ല, ബുഖാരിലത ആ കഥ സമയത്ത് നബിയപ്പം ഇങ്ങനെ നിങ്ങളുടെ നബി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂപ്പർ അധികം ഹദീസ് ഒന്നും പറയില്ല, പക്ഷെ കുറച്ച് ഹദീസ് ബാങ്കിനെ പറ്റി മൂപ്പർ പറഞ്ഞിരിക്കണം. ഖിയാമത്ത് നാൾ ഏറ്റവും വലിയ ക്യാമന്മാർ ബാങ്ക് കൊടുക്കുന്ന ഒരാളെ മുആവിയ അബൂ ഹുറൈറ രണ്ടാളും പറഞ്ഞിരിക്കണം, ബുഖാരിയിലുണ്ട്. ഖിയാമത്ത് നാൾ വന്നാൽ ഏറ്റവും അതുപോലുള്ള ആശി അതിനാക്കണം ഖിയാമത്തി. ഖിയാമത്ത് നാളിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ ഖിയാമത്ത് നാളിൽ വന്നാൽ മേശയിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാർ പുണ്യവന്മാരായിട്ട് കാണപ്പെടുന്ന ആരാണ്? ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിനൂൻ, ബാങ്ക് മുക്രിമാരാണ്. അതായത് ഒന്നാമത്തെ അബൂ ഹുറൈറ, അതുപോലത്തെ ആൾക്കാർ മൂപ്പര ആൾക്കാരും. ബാങ്ക് മുക്രിമാർക്കൊന്നും പ്രതിഷേധമൊന്നും വിചാരിക്കണ്ടട്ടാ, ബാങ്ക് ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കും കൊടുത്തിരുന്നല്ലോ. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലാഹവിലെ പറയരുത്, ദയവ് ചെയ്തിട്ട് അതെങ്കിലും നിർത്തിവെക്കണം. ലാഹവിലെ ഒരാൾ കൂവത്തെ പറയരുത്, അത് അള്ളാനെ കളിയാക്കലാ. അള്ളാന്റെ അടുത്തേക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് വരുന്ന അള്ളാന്റെ വിളി ഇവിടെ വിളിച്ച് പറഞ്ഞു എന്ന് സമ്മതിക്കാം. എന്നിട്ട് നമ്മളതിന് മറുപടി പറയാ, ലാഹവിലെ ഒരാൾ കൂവത്തെ എല്ലാം ഇല്ല, അള്ളാനെ കൊണ്ടല്ലാതെ ഇനി യാതൊരു ഭാഗവുമില്ല എന്ന് നമ്മൾ പറയും. മറുപടി പറയാന്ന് പറഞ്ഞാൽ അത് മഹാധിക്കാരൻ. അഹാമഹല്ലാഹുവാദാമഹ ഒരിക്കലും പറയാൻ പാടില്ല, അത് മഹാതല്ല. അള്ളാഹിക്കരിക്കാൻ നമ്മളോട് അസീം സ്വലാത്ത് തന്നെ നമ്മൾ അള്ളാഹിക്കരിച്ചോളം പറയാം. അല്ല, നമ്മളത്രല്ല, അങ്ങനല്ലേ പറഞ്ഞ് ശീലിച്ചത്. സല്ലുവല നബി, ഞങ്ങൾ എല്ലാവരും സ്വലാത്ത് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നു പറഞ്ഞപ്പോ സല്ലല്ലാഹു അല്ലാഹു അലൈഹി വസല്ലം കൂടെ നമ്മൾ പറയലേ അല്ലേ. നിങ്ങളെല്ലാവരും സ്വലാത്ത് അല്ലെങ്കിൽ കൂടെ അല്ലാഹ് നമ്മളോട് പറഞ്ഞപ്പോ നമ്മളെന്തായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വലാത്തു സലാമും ചൊല്ലിക്കോട്ടെ എന്നപ്പ നമ്മൾ പറയലേ. അല്ലാഹു സ്വലാത്തു സലാമും ചൊല്ലാൻ നമ്മൾ പറയണ, അല്ലാഹ് ചൊല്ലു, നീ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ നമ്മൾ പറയണം. അല്ല, നമ്മളിരുന്നിട്ട് ഇങ്ങനെ സലാത്തു സലാമും ചൊല്ലിട്ട് കടലിൽ കുപ്പേറ്റ് പോയാൽ മതി, കടലിലെ ദേശം പുളി കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് ഒരു ലിറ്റർ ഉപ്പേറ്റ് പോവാ നമ്മളെ. എന്നിട്ട് കടലിൽ ആ വെള്ളത്തിന് കുറച്ചും കൂടി പുളി കൂടിക്കോട്ടെ, എത്ര കൂടും? നബി റഹമത്തല്ലാലമീന ഈ ലോകത്തിനൊട്ടാകള് ഒട്ടാക ലോകത്തിന് അനുഗ്രഹമായിട്ട് അയച്ച ആളാണ് നബി. ലോകത്തിനുള്ള അനുഗ്രഹം നബിയാ. എന്നിട്ട് നമ്മളിവിടെ അള്ളാഹു സല്ലി അലാ മുഹമ്മദ് പഠിച്ചോനെ, നബിക്ക് കുറച്ച് കാരണം എന്തെങ്കിലും ചെയ്തു കൊടുക്കണേ. ഈ ജാതി ഗരത്വം വർത്തമാനം പറയണ, നബിക്ക് നമ്മുടെ ഇങ്ങനെ നേർന്നിട്ട് കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ട് വേണോ? വേണ്ട, അത് ഞാൻ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നബിന്റെ ഭൗതിക ജീവിതത്തിൽ ചില സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി വരും, അത് ചെയ്യണം. ചെയ്യാതിരുന്ന അബദ്ധമുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്, പല അമ്പിയാക്കന്മാരെയും കൊന്നു, അത് അനുയായികൾ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോ അള്ളാഹു സല്ലി എന്ന് പറയുന്നതിരിക്കാം. അപ്പൊ നമ്മളെ കഴുതകളാക്കി, വിഡ്ഢികളാക്കി, ധിക്കാരങ്ങളും ദൈവധിക്കാരപരമായിട്ടുള്ള പല വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഇത് നമ്മളിപ്പോ എന്താ ചോദിച്ചില്ല, ചോദിക്കാൻ പാടില്ലട്ടോ, കത്തനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൊയ്തിയരോട് സംശയം ചോദിക്കാൻ പാടില്ല. പഴയ കാലത്ത് മൊയ്തിയന്മാരുള്ളൂ, മൗലിയമാരിപ്പുണ്ടായാലേ. പഴയ കാലത്ത് മൊയ്തിയരോട് മൊയ്തിയർ എന്ത് പറഞ്ഞാലും സംശയം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ സംശയം ചോദിച്ചാൽ കുരുത്തക്കെട്ടു, കുരുത്തക്ക് കെട്ടിയാൽ ഈമാൻ പോവും. അപ്പൊ ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഖുർആന്റെ അർത്ഥം വെച്ചാൽ കാക്കറോ, അതുകൊണ്ട് അർത്ഥം വെക്കാനും പാടില്ല, പഠിക്കാനും പാടില്ല. രണ്ട് കവാടും രണ്ട് മതിലാണ്ട് കെട്ടിയോടുകൂടി പിന്നെ എന്തെങ്കിലും നിവൃത്തിയില്ല. ഖുർആന്റെ അർത്ഥോട്ട് ചോദിക്കും, പറഞ്ഞുതരാനും പാടില്ല, പറഞ്ഞെന്നാലും വല്ല സംശയം അങ്ങോട്ട് ചോദിക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ കഴുതകളായതിനെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കഴുതകളെ ആവുള്ളൂ. പോർക്കുകളാവൂലേ, ഞാൻ അപ്പുറം വല്ലതുകൊണ്ട് ഞാനാവൂലേ, നമ്മൾ ഇത്രയല്ലേ ആവുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ആവണ്ടോടത്തോളം ആയിട്ടോ ഒന്നും ബാക്കിയില്ല. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന്ന് വളരെ കണ്ണീരൊഴുക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനില്ല, ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിൽ. എന്താ പറയണത്? സല്ലല്ലാഹു ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി. അതിന്റെ ശേഷം പിന്നെ അള്ളാഹുവിനോട് പറയാ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കാം. എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബിക, നിന്റെ നാദം പരിശുദ്ധ, നിലടിച്ചിട്ടാ പറഞ്ഞത്, കണ്ണി കൂടി വെള്ളച്ചാട്. അപ്പൊ ഈ പറഞ്ഞത് നിന്റെ നാദം പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അള്ളാഹനോടെ കൂടെ നിലടിക്കണം, നരകത്തിലേക്കാ പോണത്, നിലടിക്കണം, അവിടെ നിലടിക്കാതിരിക്കാൻ പറ്റില്ല. അള്ളാഹിക്ക് നാഥണ്ടെന്ന് അപ്പൊ വിളിച്ചു പറഞ്ഞത് സുബ്ഹാന റബ്ബിക, നിന്റെ നാദം പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ നിസ്കാരത്തിന്റെ ദ്വാ അവസാനിപ്പിക്കണത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇടിച്ചു വരൂല, പിന്നെ അവിടെ നിന്ന് തീർക്കുള്ളൂ. എന്തിന് ഈ സുബ്ഹാന റബ്ബിക പറയാൻ വേണ്ടിയിട്ട്? ആ അതും കൂടെ പറഞ്ഞില്ലേ ദ്വാ പൂർത്തിയാവുള്ളൂ എന്നാ. ആയിക്കോട്ടെ, എന്തായി? അള്ളാഹ് ഒരു നാഥനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു റബ്ബുണ്ടാക്കി. സുബ്ഹാന റബ്ബിക, നിന്റെ റബ്ബിനാ. അള്ളാഹ് ഒരു റബ്ബുണ്ട് എന്ന് പറയുന്ന അബൂജാഹിൽ പോലും ലോകത്തുണ്ടായിട്ടില്ല. അബൂജാഹിൽ മഹലിൽ അള്ളാന്റെ കീഴിൽ കുറച്ച് റബ്ബിട്ടിന്റെ അബൂജാഹിൽ പറഞ്ഞു. നമ്മളെ കൊണ്ട് അബൂഹുറൈറ ജീവിപ്പിച്ചതാണ് അള്ളാന്റെ മേലൊരു റബ്ബുണ്ട് എന്ന് അഞ്ചു നേരം പറയിപ്പിച്ചു. അഞ്ചു നേരം സ്ഥലത്തും മൗലൂദിന്, പാട്ടിന്, പിന്നെ വിവാഹത്തിന്, ഏതെല്ലാം സ്ഥലത്ത് മരിച്ചാല് അടിയന്തരത്തിന് സകല സ്ഥലത്തും ദ്വാർക്കാണെങ്കിൽ, ദ്വാ കഴിഞ്ഞാൽ ദ്വാ പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി എന്ന് പറഞ്ഞിട്ട് ദ്വാരണെങ്കിൽ ദ്വാ പൂർത്തിയാവുള്ളൂ. കഴിഞ്ഞെല്ലാം നൂരിസാ കോളേജാ, നൂരി കോളേജില് കഴിഞ്ഞെല്ലാം ഇപ്പൊ കഴിഞ്ഞതല്ല, അതിന്റെ മുമ്പത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നു. അപ്പൊ ചില ആൾക്കാരൊക്കെ ഞാൻ മുക്കിലടിച്ച ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പരത്തിയിട്ട് പിറ്റത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നിട്ടില്ല എന്ന് കേട്ടു നേരം എന്നുള്ളതെന്ന് എനിക്ക് അറിയില്ലട്ടാ. ഏതായാലും പല സ്ഥലത്ത് സുബ്ഹാന റബ്ബിക ഇല്ലാതാവണുണ്ട്, ഇല്ലാതാവണുണ്ട്. സുബ്ഹാന റബ്ബിക പറയാൻ പറ്റൂല, കാഫിറാവണ വാക്കാണ്. സുബ്ഹാന റബ്ബിക നിന്റെ നാദം പരിശുദ്ധ എന്നാ പറയണത് അള്ളാഹനോട്, അത് പറയാൻ പാടില്ല, ഇനാം എടുക്കാനും പാടില്ല. അപ്പൊ നമ്മളെ ചിന്തിക്കാതെ അർത്ഥം മനസ്സിലാക്കാതെ പല അബദ്ധങ്ങളും നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നാട്ടിൽ അത് പറ്റില്ല. അപ്പൊ പറയാനുള്ളത് ഇനി ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഖുർആന്റെ അർത്ഥം വെക്കണം. സംശയമുള്ളത് ചോദിക്കുമ്പോ കുരുത്തക്കെട്ട് കെട്ടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ട, അങ്ങോട്ടും തൊട്ടും കുരുത്തക്കെട്. സത്യം അന്വേഷിച്ചിട്ട് സത്യാന്വേഷണത്തിന് വേണ്ടി ഖുർആനിലുള്ള സത്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാഞ്ഞാൽ കുരുത്തക്കട അങ്ങട്ട, ഇങ്ങട്ടല്ല കുരുത്തക്കട, അങ്ങട്ട പൊളിച്ചു വെച്ച കപടത്തരം ചെയ്ത സത്യം പൊളിച്ചു വെച്ച കുരുത്തക്കടി. അയാൾക്കാ തട്ട, നമ്മക്കല്ല തട്ട. നമ്മൾ സത്യം ചോദിക്കാ, മൗലവിയോടെ അല്ലെ, മുസ്ലിമരോടെ അല്ലെ, പണ്ഡിതനോട് ചോദിക്കാം. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹാന റബ്ബിക സംസ്കരിക്കുമ്പോൾ തയ്യാറാക്കാൻ പോകണ്ട, എന്താ അതിന്റെ അർത്ഥം? ആ ഇപ്പൊ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കാം, പ്രയത്നം വന്നിരിക്കാം. ആ അതെ, പറഞ്ഞോളി, പേടിക്കണ്ട. അതെ, എനിക്ക് അതിന്റെ അർത്ഥം തിരിയണം, നില എഞ്ചിട്ടുള്ളൂ. കഴിഞ്ഞ അർത്ഥം പറഞ്ഞിരുന്നു എന്ന് ധൈര്യമായിട്ട് പറയാം. കുരുത്തക്കട് അങ്ങോട്ട് വിളമ്പീന്ന് വിചാരിക്കാം, അതൊക്കെ തോട്ടിലെറിയാൻ പറയാം. ഒരു കുരുത്തക്കടും തൊട്ടൂല. നബിക്ക് പോലും കുരുത്തക്കെട് കൊടുക്കാനുള്ള അധികാരമില്ല എന്ന് അള്ള പറഞ്ഞാൽ പിന്നെ ഈ മൊയ്ലിയന്മാർക്കോ തങ്ങന്മാർക്കോ മൗലവിമാർക്കോ കുരുത്തക്കെട് കൊടുക്കാനുള്ള അധികാരമുണ്ടോ? നബിക്ക് പോലും അധികാരമില്ല എന്നുള്ള പറഞ്ഞത് ലൈസലക മിനല്ലംബി ശയ്ഉൻ. നബി കുരുത്തക്കെടുന്നത് വേറെന്നാ പറഞ്ഞത്. ഏതായിരുന്നാലും അള്ള മറുപടി പറഞ്ഞപ്പോ മനസ്സിലായി നബി വേറെന്നുണ്ടാവുന്നു. ആരൊക്കെ നബിക്ക് എതിരുള്ള ശത്രുക്കളെ ഹലാക്കാക്കാനും നശിപ്പിക്കാനും ലേലം ചെയ്യാനും കൂടി നബി വേറെന്നപ്പോ എഴുതിച്ചിട്ടുണ്ട് അവർ. അള്ള പറഞ്ഞ മറുപടി എന്താണെന്ന് പറയാം, ലൈസലക മിനല്ലം വിഷയം, അത്തരം കാര്യങ്ങളൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല, അതൊക്കെ എന്റെ കാര്യമാണ്, നേരാക്കണം മുടക്കാക്കുള്ള അതൊക്കെ എന്റെ പണിയാ, അതൊന്നും ഇച്ചി പറയണ്ടാണ്, ഈ പറഞ്ഞാൽ നടക്കൂല എന്ന് അള്ള നബിയോട് നേരിട്ട് പറഞ്ഞതാ. എന്നിട്ട് അവിടെ മൊയ്തീറും തങ്ങളും കുരുത്തക്കടയൊക്കെ നടക്കുന്നത് നടക്കൂല. നമ്മൾക്ക് സത്യം പറഞ്ഞില്ലേ കുരുത്തക്കട അവർക്കാതല്ല, ഇതൊക്കെ കീക്കാന്തൂക്ക് പഠിക്കാന്നെങ്കിലും ശരിയാവുള്ളൂ, ഇതെല്ലാം കീക്കാന്തൂക്ക് പഠിക്കണം. അപ്പൊ ഖുർആൻ പഠിക്കുക, അഞ്ചുള്ളത് മൂന്നാക്കുക, ആക്കല്ല മൂന്നേ ഉള്ളൂ, ജസ്വ രണ്ട് വെട്ടിക്കളിയ, ഈ രണ്ടരക്കെ നമസ്കരിക്കുക, പള്ളിയിൽ പോകേണ്ട, വീട്ടിൽ നിക്കരിച്ചാൽ മതി, ആരെയും കാണിക്കേണ്ട, നിക്കരക്കണ കണ്ടെങ്കിൽ കണ്ടോട്ടെ, അതിന് വാതിലടക്കണ്ടെന്ന് മാത്രം. കഴിയുന്നതും വാതിലടക്കണം നല്ല കിട്ടും, ഞാൻ അതും പറഞ്ഞുതരാം. ഈ നമസ്കാരം ഏതായിരുന്നാലും ഇവിടെ നമുക്ക് ചില ചരിത്രാവശിഷ്ടങ്ങൾ കാണാനുണ്ട്, നമ്മൾ കാര്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഈ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുണ്ട് ദൈവഭക്തിയും ദൈവവിശ്വാസം ആചാരവും പ്രാർത്ഥനയും നമസ്കാരം ഒക്കെ ഉള്ളവർ അവരെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു പൂജാമുറി ഉണ്ട്, പൂജാമുറി ദൈവത്തിനാണെങ്കിൽ നല്ലതാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മള് അവരുടെ ദൈവം അവിടെ വേറെ വിഗ്രഹങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ആക്ഷേപിക്കാൻ ചിലപ്പോ വകണ്ടാവും. പക്ഷെ വിഗ്രഹം ഇല്ലാന്ന് വിചാരിക്കാം, വിഗ്രഹം വേണമെന്ന് അവർക്ക് എല്ലാവർക്കും അഭിപ്രായമില്ല. വിഗ്രഹം ഇല്ലാത്തവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്രിസ്ത്യന്റെയോ ഹിന്ദുവിന്റെയോ വീട്ടിലുള്ളൊരു പൂജാമുറിയിൽ വാതിലടച്ചിരുന്നിട്ട് അവൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ ഒരു കിബുറു അഹന്തി ലോകമാനി ഒന്നും അതിന് വരാനില്ല. അത് നല്ല പ്രാർത്ഥന, നല്ല പ്രാർത്ഥന ദൈവത്തോടാണെങ്കിൽ. അതുപോലെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് രണ്ടരക്കാത്ത സുബി ആരും കാണാതാണ് നിസ്കരിച്ചാലേ, ഞാൻ എന്റെ ആൾക്കാർ ആരും കാണാൻ നിൽക്കുക ആവശ്യമില്ല. കഴിഞ്ഞതും കാണാതിരിക്കണമെന്ന ആവശ്യം, കാരണം ഈ നിസ്കാരം മുസല്യന്മാരെ എന്ന് പറഞ്ഞ വർഗത്തിൽ പെട്ടെന്ന് എനിക്ക് ആവശ്യമില്ല. മുസല്യരെന്നുള്ള പേര് വന്നാൽ അധികം നിക്കരിക്കണ ആളെന്നാ, ഞാൻ അധികം നിക്കരിക്കൂല. അല്ല തള്ളി പറഞ്ഞ അധികം നിക്കരിക്കൂല. ആകെ ആറ് റക്കാത്ത്, വീട്ടിൽ നിന്ന് കിരിക്കുള്ളൂ. അതന്നെ യാത്രയിലാണ് ഇങ്ങനെ ബസ്സിനും വണ്ടിയിലും കാറിലൊക്കെ ഇരുന്നാണോ കിരിക്കും ചെയ്യും. അത്ര മിക്കവാറും അങ്ങനെ പോകും. സുബിഹി അതും വീട്ടിൽ നിന്ന് ഏശ അതും വീട്ടിലാണ്. പിന്നെ ഇങ്ങനെ കാണുക, ഇവിടെ ചേരും പോലെയുണ്ട്, എക്കാരം കാണാനില്ല. അതിനെ ഇങ്ങനെ കാണുകയാണ്, കാണണം, വട്ടപ്പെടെ വേണ്ടേ, കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാവണ്ടേ. കാണൂല, നിങ്ങൾ ആരെയും കാണൂല, കാണിച്ച് നിക്കിരിക്കണമെന്നോട് അള്ള പറഞ്ഞു. പറഞ്ഞിട്ടില്ലേ നബി പോലും ആത്തണമെന്നോ കിരിക്കണെന്ന് ആയിഷ പറഞ്ഞു. നബി പോലും ആളൊക്കെ പോയ ദിവസം ആയിഷാന്റെ വീട്ടിൽ നടന്നിട്ടാണ് വൈകുന്നേരം രണ്ടരക്കാറ്റ് ആശ്രയിക്കരിക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കി അത് അസറല്ല, പിന്നെന്താ സുനത്താ. നോക്കുമ്പോ അസറിന്റെ ദിവസം സുന്നത്തില്ല എന്ന് ആദ്യം പരക്കെ എല്ലാവരും പഠിപ്പിച്ചു കുടുങ്ങിലേ. അസറിന്റെ ദിവസം സുന്നത്തില്ല, നബി അസറിന്റെ ശേഷം വീട്ടിൽ പോയിട്ടാണ് രണ്ടരക്കാറ്റ് സാധാരണ. അസറിന്റെ ശേഷം തന്നെ അസറ സമയത്തിന് ശേഷം. അപ്പൊ എന്താ നബി അസറിന്റെ ദിവസം സുന്നത്തും കരിച്ചെന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടരക്കാറ്റ് അത് പിന്നെ ദുഹറിന്റെ ശേഷം രണ്ടരക്കാറ്റ് ഒരു ദിവസം മറന്നതാണ്. ആയിക്കോട്ടെ, ഒരു ദിവസം മറന്നു. അങ്ങനെ ആ ഒരു ദിവസം രണ്ടരക്കാറ്റ് കഥാ പറ്റി. എല്ലാ ദിവസവും എന്റെ വീട്ടിൽ നിന്ന് നിക്കിരിക്കണമെന്നാണോ ആയിഷ പറഞ്ഞത്? അതെന്താന്ന് വെച്ചപ്പോ നബി അങ്ങനെ തന്നെ കഥാ വീട്ടിൽ, പിന്നെ എല്ലാ ദിവസവും കഥാ വീട്ടിൽ എന്നെ പണിയുന്നുള്ള നോണ പറഞ്ഞ ജന്തുക്കളവരെ, ആ അങ്ങനത്തെ ജന്തുക്കളായി ബുഖാരി മുസ്ലിം ബിരിയാണിയായി. ഒരീസം ദോഹന്നല്ല എന്നിട്ട് ദോഹറിന്റെ സുന്നത്തുണ്ടാക്കാം. ആ സുന്നത്തുണ്ടാക്കിയതും പോരാ, അത് കഥാ വീട്ട. കഥാ വീട്ടില് മാത്രമല്ല മരിക്കുന്നവരെ കഥാ വീട്ട. ഇങ്ങനെ നോണ പറഞ്ഞിട്ടാണ് അത്ര നമസ്കാരം രണ്ട് നബി വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നുള്ള സത്യം. ഇവര് പൊളിച്ചത് മൂടി വെച്ചത് ഈ കൊട്ട കണക്കിൽ നുണ പറഞ്ഞിട്ടാ. ഇതൊന്നും ഇനിയുള്ള കാലം നടക്കൂട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്, എല്ലാം ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ മറുപടി ചെയ്തിട്ടുണ്ടോ? കള്ള നോട്ടീസ് ആയിട്ട് നടക്കുക, കള്ള പരസ്യമായിട്ട് നടക്കുക. എന്നിട്ട് എല്ലാവർക്കും നിങ്ങളുടെ സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിവില്ല. ചോദിച്ച് മനസ്സിലാവണില്ല, പദപ്രയാസത്തിന് വരാൻ, അല്ലെങ്കിൽ സെമിനാറിന് വരാൻ പോലും ഒഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിന് ശരിക്കും നമ്മൾക്ക് അറിവ് കിട്ടേണ്ടതുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവ് നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട്. അത് പഠിച്ച പണ്ഡിതന്മാരോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാം, ബുക്കുകൾ എഴുതി വായിക്കാം, അതിൽ വിമർശിക്കാൻ കണ്ടെങ്കിൽ നോട്ട് ചെയ്യാം, അത് പത്രങ്ങളിലേക്ക് കൊടുക്കുക. മാധ്യമങ്ങളായിട്ട് ഇവിടെ പലതുമുണ്ട്, ഇതിന്റെ എതിരാളികളായിട്ട് പ്രവർത്തനം നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്. എന്റെ ബുക്കിൽ കാണുന്ന ഖുർആൻ വിരുദ്ധമായ വ്യാഖ്യാനങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്യം ചെയ്തോളൂ, എനിക്ക് പഠിക്കാലോ. ആരെങ്കിലും ഒരാൾ എഴുതി കിട്ടണം, എന്തെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ എഴുതി കൊടുത്തോളം, ഞാൻ പഠിച്ച് എഴുതിയതാണ് തെറ്റില്ല എന്നുള്ള ഏതാണ്ട് ഒരു വിശ്വാസം എനിക്കണം. തെറ്റ് കണ്ടാൽ അപ്പൊ തിരിച്ചു ചെയ്യും, അത് തിരിച്ചിട്ടുണ്ട്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്ത് എന്ന് പറയുന്ന ഞാൻ തന്നെ തിരിച്ചത്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്തല്ല, മൂന്ന് നിസ്കാരമാണ് മൂന്ന് നേരത്ത് എന്ന് തിരിച്ചത് ഞാൻ തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ തിരുത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തിരുത്താൻ പറ്റിയ സത്യങ്ങൾ കിട്ടിയാൽ ഒക്കെ തിരുത്തും, യാതൊരു സംശയമില്ല. അതിനായിട്ട് പണ്ഡിതന്മാരും വേണം തിരിച്ച, അവരെ നമുക്ക് വിവാദത്തിനോ സെമിനാറിനൊക്കെ കിട്ടണം. നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങൾ ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് ഈ കമ്മിറ്റി തുടരാൻ പോവാണ്. ഓരോരുത്തരുടെയും സൗകര്യം പോലെ ഇനിയും സെമിനാറുകൾ തന്നെ വിവാദം തന്നെ സംഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും, പ്രധാനമായിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് അനന്തരാവകാശം. ഈ വിഷയത്തിലൊക്കെ ശരിക്കും വിവാദങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ കോഴിക്കോടോ പാലക്കാടോ എവിടെ വെച്ചിട്ട് നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ, ആഹ്വാനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ ആർക്കെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ, സൗകര്യം പലർക്കും ഉണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒരു നല്ല കാര്യമാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അതിനൊക്കെ സഹകരിക്കേണ്ടത് സഹകരിച്ചു പോകണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ബുക്കിന്റെ സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും അത് മറ്റുള്ളവരോട് ഇടയിൽ പോയിട്ട് സംസാരിച്ച് പ്രചരിപ്പിക്കണമെന്നും അതിനെതിരായിട്ട് എന്ത് കിട്ടിയിരുന്നാലും അത് ഞങ്ങളെ അറിയിക്കാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബുക്കിലുള്ള എന്നോട് അറിയിച്ചാൽ മതിയല്ലോ. മൗലവി ചേകനൂർ പി ഒ എടപ്പാൾ മലപ്പുറം ജില്ല എന്ന് മാത്രം എഴുതിയിട്ട് ബുക്കിൽ ഇന്ന തെറ്റോ, അത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ ഇന്ന ബുക്കിൽ ആദ്യത്തിന് ഇന്ന അർത്ഥം പറഞ്ഞത് തെറ്റാണെന്ന് ഇന്ന മൗലവി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള കത്തുകൾ കിട്ടിയാൽ ഉടനുള്ള അൽബുർഹാനിൽ തന്നെ ആ മറുപടിയും അതിന്റെ ഖണ്ഡനവും വിമർശനവും നിരൂപണവും ഒക്കെ ഉടനുള്ള ബുർഹാൻ മാസികയിൽ ഞാൻ എഴുതും. അത്തരത്തിലുള്ള ഉറപ്പുകളൊക്കെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിട്ട് ഈ വിഷയങ്ങൾ കാര്യമായിട്ട് കാര്യപരത്തിലൂടെ ഇനി പഠിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഇന്നത്തെ പരിപാടി പരിപാടി അവസാനിപ്പിച്ചിരിക്കണം. ഇനി നന്ദി പ്രകടനമായിട്ട് എന്തെങ്കിലും നമ്മുടെ സെക്രട്ടറിക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേറെ വിശേഷം പറയാനില്ല. പരിപാടികൾ, പ്രഭാഷണ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും